السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرين عليه الله سبحانه وتعالى برميل بكذا അവനിൽ തവക്കുൽ ചെയ്യുക എന്ന മഹത്തരമായ ഇബാദത്ത്, അതുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം വിവരിച്ചത്. തവക്കുലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം, എന്താണ് തവക്കുൽ എന്നതാണ്. ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞു, തവക്കുൽ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് അതിലുണ്ടാകേണ്ടത്. ഒന്നാമത്തേത് ഇൽമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നീ അറിയേണ്ട ചില കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം അമലുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ബറമേൽപ്പിക്കുന്ന ഒരാൾ പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം സിഖത്തുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള നിന്റെ ഉറച്ച വിശ്വാസമാണ്. ശൈഖ് നാസർ അസ്സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹം തവക്കുലിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഹഖീഖത്തു തവക്കുൽ, തവക്കുൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. അൻ യഅലമൽ അബ്ദു അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, ഓരോ മനുഷ്യനും അവൻ പഠിക്കലാണ്, അവൻ അറിയലാണ്. അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, സർവകാര്യങ്ങളും അവയുടെ നിയന്ത്രണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് എന്ന് അവൻ മനസ്സിലാക്കലാണ്. വഅന്നഹു മാ ഷാ അല്ലാഹു കാൻ വമാ ലം യഷാ ലം യകുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നാണോ ഉദ്ദേശിച്ചത് അതു മാത്രമേ നടക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം അത് എന്തെല്ലാമായാലും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് അവൻ പഠിക്കലാണ്, എന്ന് അവൻ അറിയലാണ്. وانه هو النافع الضار, الله سبحانه وتعالى يعني എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിവുള്ളവൻ, അവനു മാത്രമാണ് എനിക്ക് ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുക എന്ന് അവൻ അറിയലാണ്, അത് അവൻ പഠിക്കലാണ്. المعطي المانع, അടിമകൾക്ക് എന്തൊരു അനുഗ്രഹം ലഭിക്കുന്നുണ്ടോ അവയെല്ലാം നൽകുന്നത് അവൻ മാത്രമാണ്. അടിമകൾ അവർക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം തടയപ്പെടുന്നുണ്ടോ അത് തടയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വഅന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായമില്ലെങ്കിൽ, അവനെ കൊണ്ടല്ലെങ്കിൽ, ലാ ഹൗൽ, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അവന് മാറാൻ സാധിക്കുകയില്ല എന്ന് അവൻ തിരിച്ചറിയലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ലാ ഹൗൽ, എനിക്ക് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറാൻ കഴിയില്ല. അസുഖബാധിതനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് അസുഖം മാറാൻ സാധിക്കുകയില്ല. ആരോഗ്യമുള്ള സ്ഥിതിയിൽ നിന്ന് ഞാൻ അസുഖബാധിതനാവുകയില്ല. ധനികനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ ദരിദ്രനാവുകയില്ല. ദരിദ്രനായ അവസ്ഥയിൽ നിന്ന് ഞാൻ ധനികനാവുകയില്ല. ആരെ കൊണ്ടല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൊണ്ടല്ലാതെ. വഅല്ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല, ഒരു കാര്യവും ചെയ്യാനുള്ള ശേഷി എനിക്കില്ല. ദുനിയാവിലെ കാര്യമാകട്ടെ, ആഖിറത്തിലെ കാര്യമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായമില്ലാതെ എനിക്കൊന്ന് കൈവിരൽ ചലിപ്പിക്കാൻ പോലും കഴിയില്ല എന്നത് അവൻ പഠിക്കലാണ് തവക്കുലിന്റെ ആദ്യത്തെ ഭാഗം. അതാണ് ഇൽമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഉലമാക്കൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം അമലാണ്. അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, വമാ ഹാദാ ബാദിലുൻ ജുഹ്ദഹു ഫീ ഫിഅലിൽ അസ്ബാബിൻ നാഫിഅ. അവൻ എന്തൊരു കാര്യമാണോ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവൻ എന്തെങ്കിലും ഒരു നേട്ടം ആഗ്രഹിക്കുന്നുണ്ട്, അസുഖം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ട കാരണങ്ങൾ അവൻ പ്രാവർത്തികമാക്കണം. അതാണ് അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നിട്ട് അവൻ പറയും ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു. അത് തവക്കുലല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് എല്ലാ കാര്യത്തിന്റെയും നിയന്ത്രണമുള്ളത് എന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം ബാദിലുൻ ജുഹ്ദഹു, അവൻ തന്റെ സർവ പരിശ്രമങ്ങളും താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഫീ ഫിഅലിൽ അസ്ബാബിൻ നാഫിഅ, ഉപകാരപ്രദമായ എന്തൊരു കാരണങ്ങളാണോ അള്ളാഹു അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്, ഉദാഹരണത്തിന് രോഗം മാറാൻ അള്ളാഹു നിശ്ചയിച്ച കാരണമാണ് മരുന്ന് എന്നത്, അതവൻ തേടിപ്പിടിക്കണം. വിശപ്പ് മാറാനുള്ള കാരണമാണ് ഭക്ഷണം കഴിക്കുക എന്നത്, ഭക്ഷണം കഴിക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണ് നന്മകൾ പ്രവർത്തിക്കുക എന്നത്, അവൻ നന്മകൾ പ്രവർത്തിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമാണ് തിന്മകൾ ഉപേക്ഷിക്കുക എന്നത്, അവൻ തിന്മകൾ ഉപേക്ഷിക്കണം. അറിഞ്ഞതിനോടൊപ്പം അവൻ പ്രവർത്തിക്കണം. മൂന്നാമത്തെ കാര്യം, ഫബഅദ ഹാദൽ ഇൽമി യഅതമിദു ബിഖൽബിഹി അലാ റബ്ബിഹി ഫീ ജൽബി മസാലിഹി ദീനിഹി വദുനിയാ. ഇത് അറിഞ്ഞതിനു ശേഷം, ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവൻ തന്റെ റബ്ബിനുമേൽ ഭരമേൽപ്പിക്കണം, അള്ളാഹുവിന്റെ മേൽ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കണം. ഇത് അറിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കരുത്. അറിഞ്ഞതിനു ശേഷം പ്രവർത്തിച്ചതുകൊണ്ട് മാത്രവും കാര്യമില്ല. എന്തെല്ലാം നീ പ്രവർത്തിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നീ നിന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കണം. മരുന്ന് കൃത്യമായി കഴിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത് എന്ന് നിനക്കറിയാം. പക്ഷേ അല്ലാഹുവിൽ നീ ഭരമേൽപ്പിച്ചിട്ടില്ല എങ്കിൽ, അവന്റെ കയ്യിൽ നീ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ നീ തവക്കുലുള്ളവനല്ല. ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതിനോടൊപ്പം അല്ലാഹുവിൽ നീ ഭരമേൽപ്പിക്കണം, നിന്റെ ഹൃദയം അവനിൽ ഉറച്ചു വിശ്വസിക്കണം. ഫീ ജൽബി മസാലിഹി ദീനിഹി വദുനിയാ, അവന്റെ ദീനിലും ദുനിയാവിലും അവൻ ആഗ്രഹിക്കുന്ന നന്മകൾ നേടിപ്പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ അവൻ കാര്യങ്ങൾ ഏൽപ്പിക്കണം. വയസിഖു ഗായത്തൽ വുസൂഖി ബിറബ്ബിഹി ഫീ ഹുസൂലി മത്ലൂബി, അവന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അവൻ അല്ലാഹുവിൽ അങ്ങേയറ്റം ഭരമേൽപ്പിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മൂന്ന് കാര്യമാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തവക്കുലിനെ വിശദീകരിച്ചപ്പോൾ മനോഹരമായ രണ്ട് വാക്കുകളിൽ അദ്ദേഹം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത്തവക്കുലു സുകൂനുൻ ബിൽ ഇത്തിറാബ് വത്തിറാബും ബിൽ സുകൂൻ. തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് സുകൂനാണ്, ശാന്തമായി അനങ്ങാതെ ഇരിക്കലാണ്. എന്ത് അനങ്ങാതെ ഇരിക്കണം? നിന്റെ ഹൃദയം. സുകൂനും ബിൽ ഇത്തിറാബ്, നിന്റെ ഹൃദയം ഭയം കൊണ്ട്, ആശങ്ക കൊണ്ട്, എന്ത് സംഭവിക്കുമെന്ന പേടി കൊണ്ട്, ടെൻഷൻ കൊണ്ട് നിന്റെ ഹൃദയം ചലിക്കരുത്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് കാരണത്താൽ നിന്റെ ഹൃദയം ഒരു ഉന്നതമായ ഉയരത്തിൽ ഉയരത്തിലേക്ക് പടർന്നു പന്തലിച്ചിട്ടുള്ള ഒരു വൃക്ഷം അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങിയതുപോലെ നീ ഉറച്ചു നിൽക്കണം, ഹൃദയം അനങ്ങാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ബലമേൽപ്പിക്കൽ കാരണം, തവക്കുലിന്റെ ശക്തി കാരണം നിന്റെ ഹൃദയം ശാന്തമായിരിക്കണം. സുകൂനും ബിൽ അത്തറാബ്, ഹൃദയം ശാന്തമാണ്, അത് ചലിക്കുന്നില്ല. അതോടൊപ്പം വത്തറാബും ബില സുകൂൻ, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അത് ചലിച്ചുകൊണ്ടിരിക്കണം, അതനങ്ങാതിരിക്കരുത്. ഇതാണ് തവക്കുൽ. ഹൃദയം ശാന്തമായി ചലിക്കാതെ ഇരിക്കണം. ശരീരത്തിലെ അവയവങ്ങളാകട്ടെ അത് നേടിയെടുക്കാൻ വേണ്ടി ശക്തമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം. അപ്പോഴാണ് തവക്കുൽ ഉണ്ടാകുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും ചില ആളുകൾക്ക് അബദ്ധം പറ്റാറുണ്ട്. ഒരു വിഭാഗം ആളുകൾ അവരല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ബലമേൽപ്പിക്കുന്നു എന്ന് പറയുമെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളിലാണ് അവൻ ബലമേൽപ്പിച്ചിരിക്കുന്നത്. അവൻ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിലാണ് അവന്റെ വിശ്വാസം മുഴുവനുമുള്ളത്. അവന്റെ കടയിൽ, അവന്റെ മരുന്നിൽ, അവൻ കാണിക്കുന്ന ഡോക്ടറിൽ ആവാൻ പാടില്ല. കാരണങ്ങളിൽ ഒരിക്കലും നിന്റെ ഹൃദയം ബന്ധിപ്പിക്കപ്പെടാൻ പാടില്ല. അല്ലാഹുവിലാണ് ഹൃദയം ബന്ധിപ്പിക്കപ്പെടേണ്ടത്. ചില ആളുകൾ നേരെ തിരിച്ചാൽ അവരല്ലാഹുവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന വാക്ക് പറയുകയും ഒരു പ്രവർത്തനവും ചെയ്യാതെ വെറുതെ ഇരിക്കുകയും ചെയ്യും. അത് തവക്കുലല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തവക്കുലുള്ളവരായിരുന്നു. അതോടൊപ്പം അവിടുന്ന് യുദ്ധത്തിനിറങ്ങുമ്പോൾ പടച്ചട്ട അണിയുകയാണ്, യുദ്ധത്തിൽ അവിടുന്ന് ശക്തമായി പോരടിക്കുകയാണ് വിജയിക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം അവിടുന്ന് തവക്കുൽ ചെയ്യുകയാണ്. ഇതാണ് ഒരു മുഅ്മിനിന്റെ ഹൃദയവും അവന്റെ പ്രവർത്തനവും തവക്കുലിന്റെ കാര്യത്തിൽ ഈ രൂപത്തിലാണ് ഉണ്ടാകേണ്ടത്. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ധാരാളം പേർ വിസ്മരിച്ചു പോയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്, അവരിൽ പലരും തവക്കുൽ എന്ന് കേട്ടാൽ അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങൾ തവക്കുൽ ചെയ്യൽ മാത്രമാണ്. അല്ലാഹുൽ ബലമേൽപ്പിച്ചോ എന്ന് ആളുകൾ പലപ്പോഴും പറയാറുള്ളത് എപ്പോഴാണ്? രോഗം വന്നാൽ പറയും, ബിസിനസ് തകർന്നാൽ പറയും. ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ആളുകളിൽ പലരും തവക്കുൽ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ദുനിയാവിനേക്കാൾ നമുക്ക് തവക്കുൽ ആവശ്യമായിട്ടുള്ളത് പരലോകത്തിന്റെ കാര്യത്തിലാണ്. അതിലാണ് തവക്കുൽ ഏറ്റവും ശക്തമായി വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അതിന്റെ മധ്യത്തിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കൂ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിനക്ക് മാത്രം ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്നു. ശരി, ഇബാദത്തുകൾ അല്ലാഹുവിന് ചെയ്യാമെന്ന് ഞാൻ ഇതാ ഏറ്റുപറയുന്നു. പക്ഷേ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ വഇയാക നസ്തഈൻ, നിന്റെ സഹായം വേണം. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇബാദത്തിന്റെ കാര്യം മുന്നോട്ട് ഗമിക്കാൻ സാധിക്കണമെങ്കിൽ അല്ലാഹുവിനെ നിനക്ക് ഒരു ഹർഫ് കൊണ്ട് ആരാധിക്കാൻ കഴിയണമെങ്കിൽ അവന്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. അല്ലാഹ് സഹായിക്കാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്ത് ഏറ്റവും മനോഹരമായി ചേർന്ന് നിൽക്കുന്ന ആയത്താണ്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവൻ നിന്നെ സഹായിക്കണം, അവന്റെ സഹായമില്ലാതെ നിനക്ക് അവൻ ആരാധിക്കാൻ പറ്റില്ല. അതോടൊപ്പം അല്ലാഹു നിന്നെ സഹായിക്കണമെങ്കിൽ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്, രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലാഹു നിന്നെ സഹായിക്കണമെങ്കിൽ നീ അവനെ ഇബാദത്ത് ചെയ്യണം. ഇയ്യാക നഅബ്ദു, ഇബാദത്തില്ലെങ്കിൽ അവൻ നിന്നെ സഹായിക്കില്ല. അല്ലാഹു പറഞ്ഞതുപോലെ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. അല്ലാഹുവിന്റെ റസൂലേ, അവരോട് ചോദിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? ഇൻ തൗസുറുല്ലാഹ യൻസുർകും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ. എങ്ങനെ അല്ലാഹുവിനെ സഹായിക്കുന്നത്? അവന്റെ ദീൻ പാലിച്ചുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ യൻസുർകും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഇബാദത്ത് ചെയ്താലേ അല്ലാഹു സഹായിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ സഹായമുണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ദീനിന്റെ ആകത്തുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്ലാമിലെ രണ്ട് വാക്കുകൾ അത് ദീൻ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ് അത് അറിയിക്കുന്നത്. രണ്ടാമത്തേത് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന വാക്കാണ്. ഈ രണ്ടും ഒരാൾ തിരിച്ചറിയുമ്പോഴാണ് അവൻ ഇബാദത്തിന്റെ മാർഗത്തിൽ മുസ്ലിമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചില ആളുകൾ അവൻ ധരിക്കുന്നത് അവന്റെ ഇബാദത്ത് കൊണ്ട് അവൻ ആരോ ആയി എന്ന്. മറ്റു ചിലർ അവൻ ഇബാദത്തുകൾ ചെയ്യാതെ അവൻ വിചാരിക്കും ഞാൻ അല്ലാഹു ഭരമേൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹ് എന്തായാലും എന്റെ പരലോകത്ത് കൈവടിയില്ല എന്നാൽ. രണ്ടുപേരും അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇത് രണ്ടും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക്. അല്ലയോ മുആദേ, അള്ളാഹു തന്നെ സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞ വാക്കാണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ നാവിൽ നിന്ന് ആ വാക്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരു മുഅ്മിനിന്റെ ഹൃദയം ഏതവസ്ഥയിലായിരിക്കും? എന്നിട്ട് അവിടുന്ന് ഒരു കാര്യം ഉപദേശിച്ചു നൽകുകയാണ്. അവിടുന്ന് പറഞ്ഞുകൊടുത്തു, ഉസീക യാ മുആദ്, മുആദേ എനിക്ക് നിനക്കൊരു വസിയത്ത് നൽകാനുണ്ട്. ലാ തദഅന്ന ഫീ ദുബർ, ലാ തദഅന്ന ഫീ ദുബറി കുല്ലി സലാത്തിൻ തഖൂൽ, നിസ്കാരത്തിന്റെ അവസാനത്തിൽ നീ ഈ പറയാൻ പോകുന്ന ദിക്ർ ഒരിക്കലും മറക്കരുത്. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക وشكرك وحسن عبادتك. اللهم اللهوه اعني على ذكرك. നിനക്ക് ദിക്ർ എടുക്കാൻ നീ എന്നെ സഹായിക്കണം. നോക്കൂ നിങ്ങൾ, ഞാൻ നിനക്ക് ദിക്ർ എടുക്കാമെന്നല്ല, അല്ലാഹുവേ നിനക്ക് ദിക്ർ ചൊല്ലാൻ നീ എന്നെ സഹായിക്കണം. وشكرك നിനക്ക് നന്ദി കാണിക്കാൻ നീ എന്നെ സഹായിക്കണം. وحسن عبادتك നിനക്ക് ഇബാദത്ത് നല്ല രൂപത്തിൽ ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൻഫഉൽ അദ്ഇയ, ഒരു മുഅ്മിനിന് ഏറ്റവും ഉപകാരപ്രദമായ ദുആ ആണിത്. ചിലർ പറഞ്ഞു, നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുൻപാണ് ഈ ദുആ നിർവഹിക്കേണ്ടത്. പൊതുവെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ദിക്റുകൾ പ്രാർത്ഥനാ രൂപത്തിലുള്ളതാണ് എങ്കിൽ അത്തഹിയാത്തുവിന് ശേഷം സലാം വീട്ടുന്നതിന് മുൻപാണ് പ്രാർത്ഥനാ രൂപത്തിലുള്ള ദിക്റുകൾ. എന്നാൽ തസ്ബീഹ് തഹ്മീദ് പോലുള്ള തഹ്ലീൽ പോലുള്ള ദിക്റുകളാണ് എങ്കിൽ നിസ്കാരത്തിന് ശേഷം ആണ് അത് ചൊല്ലേണ്ടത്. അതാണ് പൊതുവെ ആ വിഷയത്തിലുള്ള നിയമമായി പാലിക്കപ്പെടേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പാഠം നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. ആളുകളിൽ ചിലർക്ക് അബദ്ധം വരാറുള്ള മേഖലയാണിത്. ഇതാണ് തവക്കുലുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ള ചില പാഠങ്ങൾ. അതിനുശേഷം നമ്മുടെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇസ്ലാമിലെ മഹത്തരമായ മൂന്ന് ഇബാദത്തുകളാണ്. ودليل الرغبه والرهبه والخشوع رغبه رهبه خشوع ഈ മൂന്ന് ഇബാദത്തുകളും അവ ഇബാദത്താണ് എന്നതിനുള്ള തെളിവ് എന്താണ്? انهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. اذا الله سبحانه وتعالى نبي ماركورച്ചു പറഞ്ഞതാണ്. അതല്ലെങ്കിൽ സക്കരിയ നബിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും പറഞ്ഞതാണ്. ആ ആയത്തിന്റെ സാഹചര്യം പരിഗണിക്കുമ്പോൾ രണ്ടിനും സാധ്യതയുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നബിമാർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു. വയദഊനന റഗബൻ വറഹബ, അവർ നമ്മെ റഗബൻ റഹബത്തോടുകൂടി, വറഹബൻ റഹബത്തോടുകൂടി, രണ്ട് വാക്കുകൾ അടുത്തടുത്താണ്. ഒന്ന് റഗബത്ത് ഗൈനാൻ, രണ്ട് റഹബത്ത് ഹാൻ. അവർ അങ്ങനെ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വഖാനു ലനാ ഖാഷിഈൻ, അവർ നമ്മോട് ഖുശൂഉ ഉള്ളവരായിരുന്നു. അപ്പോൾ മൂന്ന് ഇബാദത്താണ്. എങ്ങനെ ഇത് മൂന്ന് ഇബാദത്താണെന്ന് മനസ്സിലാവുന്നു? നബിമാരെക്കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ കാര്യമാണിത്. അള്ളാഹു ഒരു കാര്യം നബിമാരിലുണ്ട് എന്ന് പറഞ്ഞ് പുകഴ്ത്തിയാൽ മനസ്സിലാക്കിക്കോ അത് ഇബാദത്താണ്. പണ്ഡിതന്മാർ അഞ്ച് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഇബാദത്താണെന്ന് മനസ്സിലാക്കാൻ. ഒന്നല്ലെങ്കിൽ അള്ളാഹു അത് കൽപ്പിക്കുക, അതല്ലെങ്കിൽ അത് ചെയ്തവരെ അള്ളാഹു നല്ല രൂപത്തിൽ പുകഴ്ത്തി പറയുക, അതല്ലെങ്കിൽ നബിമാരുടെ കാര്യമായി അത് അള്ളാഹു എടുത്തു പറയുക, അതല്ലെങ്കിൽ അള്ളാഹുവിന് അത് ഇഷ്ടമുണ്ട് എന്ന് പറയുക. ഇങ്ങനെ ചില അടയാളങ്ങൾ ഇബാദത്ത് തിരിച്ചറിയാൻ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. നോക്കൂ, നബിമാരുടെ അടയാളമായി അള്ളാഹു ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഇബാദത്താണ് എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഇബാദത്തിൽ ഉൾപ്പെടുന്നതാണ്. ശരി, എന്താണ് റഗ്ബത്ത്, എന്താണ് റഹബത്ത്, എന്താണ് ഖുശൂഉ? റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഭയവും ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവുമാണ്. അല്ലാഹുവിനോടുള്ള ഭയം എന്താണ് എന്ന് നമ്മൾ മുൻപ് വിശദീകരിച്ചതാണ്. അതിനോടൊപ്പം ആ ഭയമനുസരിച്ചുള്ള പ്രവർത്തനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നീ ഭയക്കുന്ന കാര്യം എന്താണോ അതിൽ നിന്ന് നീ പേടിച്ചോടിക്കൊണ്ടിരിക്കുക എന്നതാണ് റഹ്ബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ അല്ലാഹുവിനെ പേടിക്കുന്നു, എന്തിനു പേടിക്കുന്നത്? അവൻ നരകത്തിൽ ശിക്ഷിക്കുന്നവനാണ്, നരകമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീമാണ്, ജബ്ബാറാണ്, മാലികാൻ, മലികാൻ, മുതകബ്ബിറാൻ. അതുകൊണ്ട് നീ അവനെ പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം ന്യൂനതകളിൽ നിന്ന് മുക്തനായവനാണ്, സർവനിലക്കും എല്ലാ ഔന്നത്യങ്ങളും ഉള്ളവനാണ്. അവന് യാതൊരു നിലക്കുമുള്ള താഴ്മയോ പതിത്വമോ അവനില്ല. അവൻ ജബ്ബാറാണ്, ഒരാളുടെ മുന്നിൽ അവൻ പരാജയപ്പെടുന്നതല്ല, എല്ലാവരെയും അവൻ വിജയിച്ചടക്കിയവനാണ്. അവൻ അസീസാൻ, പ്രതാപിയാൻ. അവൻ മലിക്കാൻ, രാജാക്കന്മാരുടെ രാജാവാണ്. അതുകൊണ്ട് നീ അവനെ ഭയക്കുന്നുണ്ട്. അവൻ നരകത്തിന്റെ ഉടമസ്ഥനാണ്. അതിൽ നിന്ന് നീ പേടിച്ചോടിക്കൊണ്ടിരിക്കുക എന്നതാണ് റഹ്ബത്ത് എന്നതിന്റെ അർത്ഥം. നരകത്ത് നിന്ന് പേടിക്കുക, പേടിച്ചോടുക. എങ്ങനെ പേടിച്ചോടുക? അതെ, പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ വന്നതുപോലെ, ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ എവിടേക്ക് ഓടേണ്ടത്? നിന്റെ അടുത്തേക്ക് തന്നെ. പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഖാഫ ഷൈഅൻ ഹറബ മിൻ, ആരെങ്കിലും ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പേടിച്ചാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പാമ്പിനെ പേടിയാണെങ്കിൽ അതിന്റെ അടുത്ത് ഓടി രക്ഷപ്പെടും. വമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈ, ആരെങ്കിലും അല്ലാഹുവിനെ പേടിച്ചാൽ അവൻ അല്ലാഹുവിലേക്ക് ഓടിയണയും. സൃഷ്ടികളെ പേടിക്കുന്നത് പോലെയല്ല അല്ലാഹുവിനെ പേടിക്കുന്നത്. ഇതാണ് റഹ്ബ, നരകത്തെ പേടിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലയെ ഭയന്നുകൊണ്ട് അവന്റെ കോപമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് നീ ഓടി അകലുക. അതാണ് റഹ്ബത്ത് അല്ലേ. പേടി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളതായിരുന്നു, ഇത് പ്രവർത്തനമാണ്. അതാണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. റഹ്ബത്ത് എന്ന് പറഞ്ഞാലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പ്രതീക്ഷയാണ്. പ്രതീക്ഷയെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, റജാ എന്നത് വിശദീകരിച്ചപ്പോൾ. എന്നാൽ നേരത്തെ ഞാൻ റഹ്ബത്തിൽ പറഞ്ഞതുപോലെ ഇത് പ്രതീക്ഷയോടൊപ്പം പ്രവർത്തനമാണ്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അതിലേക്ക് ഓടി അണയുക. എന്താണ് നീ പ്രതീക്ഷിക്കുന്നത്? അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, ഗഫൂറാണ്, ഗഫ്ഫാറാണ്, വദൂദാണ്. അല്ലാഹു കാരുണ്യമുള്ളവനാണ്, അവന്റെ കാരുണ്യത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുക. അവൻ ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതിനുവേണ്ടി നീ പണിയെടുക്കുക. അവൻ വദൂദാണ്, അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ്, അവന്റെ സ്നേഹത്തിനു വേണ്ടി നീ ആഗ്രഹിക്കുക, പണിയെടുക്കുക. ഇതൊക്കെയാണ് റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ. ഖുശൂഉ എന്ന് പറഞ്ഞാലോ, ഖുശൂഉ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയത്തിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നും നിന്റെ ഹൃദയത്തിനുണ്ടാകുന്ന സമാധാനമാണ്. അല്ലാഹുവിനെ ഭയക്കുന്നത് കൊണ്ട് നിന്റെ ഹൃദയത്തിന് ഉണ്ടാകുന്ന അച്ചടക്കവും ഒതുക്കവും അതിനുണ്ടാകുന്ന ശാന്തിയുമാണ് ഖുശൂഉ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അവിടുത്തെ നിസ്കാരത്തിൽ നിന്ന് ഒരു ചട്ടിയിൽ വെള്ളം ഒഴിച്ചു വെക്കുകയും അത് തിളപ്പിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് പോലെ അവിടുത്തെ നിസ്കാരത്തിൽ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഖുശൂഉ കാരണത്താൽ അല്ലെ, പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേ പദപ്രയോഗമാണ് അല്ലാഹു ഉപയോഗിച്ചത്. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, അന്നേ ദിവസം ശബ്ദങ്ങളെല്ലാം അല്ലാഹുവിന് കീഴൊതുങ്ങും. ആകെ മനുഷ്യന്റെ കാൽപ്പാടുകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും നീ കേൾക്കില്ല. അതേപോലെ നിസ്കാരം, നിസ്കാരത്തിൽ നീ ചൊല്ലുന്നതിന്റെ ശബ്ദം മാത്രമാണുള്ളത്. ഹൃദയം അല്ലാഹുവിന് മുന്നിൽ ശാന്തമായി നിൽക്കണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനീങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു, നിസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവരാണ്. എന്താണ് ഈ ഖുശൂഉ? ഹൃദയം ശാന്തമാവുക എന്നതാണ്, അല്ലാഹുവിന് മുന്നിൽ അത് താഴ്മയടയുക എന്നതാണ്. നിന്റെ നാവിന്റെ ചലനത്തിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും നിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കേൾക്കാതിരിക്കുക എന്നതാണ്. അതാണ് ഖുശൂഉ എന്ന് പറഞ്ഞാൽ. ഈ മൂന്നും ഇബാദത്തുകളാണ്. ഈ ഇബാദത്തുകളെ കുറിച്ചാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഇത് ഇബാദത്താണ് എന്ന് അറിയിക്കുന്ന തെളിവുകൾ മറ്റനേകമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മിക്കപ്പെടേണ്ട നമ്മൾ നന്നായി പഠിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ് ഈ കാലഘട്ടത്തിൽ സൂഫി തരീഖത്തുകൾ. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വ്യാപകമായി സൂഫി അഖീദ പ്രചരിപ്പിക്കപ്പെടാൻ, അത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ധാരാളം ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാം എന്നാൽ സൂഫി ഇസ്ലാമാണ് എന്ന മുദ്രാവാക്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇബാദത്ത് റഹ്ബത്ത് റഹ്ബത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അടുക്കലുള്ള കാര്യത്തെ പേടിക്കുകയും അവന്റെ അടുക്കലുള്ള കാര്യത്തെ ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന ഇബാദത്ത്, അതിനെ നശിപ്പിച്ചുകൊണ്ടാണ് സൂഫികൾ കടന്നുവരുന്നത്. സൂഫികൾ അവരുടെ അഖീദയിൽപ്പെട്ടതാണ്. പലപ്പോഴും തരീഖത്തിന്റെ ക്ലാസുകളിൽ മറ്റും പോയിരിക്കുന്നവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും റാബിഅത്തുൽ അദവിയ്യ. അവരിൽ നിന്ന് പറയപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ് അവർ പറഞ്ഞു. സൂഫികൾ വലിയ നേതാവായി പരിഗണിക്കപ്പെടുന്ന സ്ത്രീകളിൽ ഒരാളാണ് റാബിഅ അൽ അദവിയ്യ. അവർ പറഞ്ഞതായി പറയപ്പെടുന്ന വാക്കാണിത്. അത് ശരിയാകട്ടെ ശരിയാകാതിരിക്കട്ടെ, സൂഫികൾ പ്രചരിപ്പിക്കുന്ന വാക്കാണിത്. അവർ പറഞ്ഞു, ഇന്നി ലാ അബുദുക അല്ലാഹുവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നത് നിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. വല ഖൗഫൻ മിൻ നാരിക, നിന്റെ നരകത്തിൽ നിന്ന് പേടിയുള്ളത് കൊണ്ടുമല്ല. വലാക്കിൻ മഹബ്ബത്തൻ ലക, മറിച്ച് ഞാൻ നിന്നെ ആരാധിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അതല്ലെങ്കിൽ വലാക്കിന്നക തസ്തഹഖുൽ ഇബാദ, നീ ആരാധന അർഹിക്കുന്നവനാണ്. കേൾക്കും എന്തൊരു ഭംഗിയുണ്ട്. അവർ പറയും, സൂഫികളുടെ ദർശുകളിൽ പോയിരുന്നാൽ ഈ ഇത് പഠിപ്പിക്കുന്ന തരീഖത്തിന്റെ ശൈഖന്മാർ ചിലപ്പോൾ പറഞ്ഞുകൊടുക്കും, നാട്ടിലുള്ള ആൾക്കാർ അവരൊക്കെ ഇബാദത്ത് ചെയ്യുന്നത് കച്ചവടക്കാരന്റെ ഇബാദത്താണ്. അതെന്താ കച്ചവടക്കാരന്റെ ഇബാദത്ത് എന്ന് പറയാൻ കാരണം, അവർ ഇബാദത്ത് ചെയ്യുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമാണ്. കച്ചവടക്കാരന് പൈസ കൊടുത്ത് കച്ചവടക്കാരന് സാധനം വാങ്ങിക്കുന്നത് പോലെ. എന്നാൽ നമ്മൾ തരീഖത്തിൽ ആരാധിക്കുന്ന ആരാധന അങ്ങനെയല്ല. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ എന്താ രസം, എന്തൊരു ഭാവനാത്മകമായ വാക്കുകളാണ് ഈ പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിന്റെ കടക്കൽ കത്തിവെക്കുന്ന വർത്തമാനമാണിത്. അതുകൊണ്ടാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. ആളുകളുടെ തോന്നലുകളോ വികാരങ്ങളോ വിചാരങ്ങളോ ഭാവനകളോ അല്ല. ദീൻ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു ഖാല റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഖീദ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ മതങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു വലിയ പ്രസിദ്ധമായ ഒരു വാരികയിൽ സംസാരങ്ങൾ വന്നു. ആ സംസാരത്തിൽ ഹിന്ദുമതത്തെ ക്രിസ്ത്യൻമതത്തെയൊക്കെ സംസാരിച്ചതിന് ശേഷം ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് റാബിഅത്തുൽ അദവിയയുടെ ഈ വാക്കാണ് നൽകിയത്. ഇതാ ശരിയായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമാണ്. എന്ത് ഇസ്ലാം? നരകത്തെ നിങ്ങൾ പേടിക്കാത്ത ഇസ്ലാം, സ്വർഗത്തെ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഇസ്ലാം. മറിച്ച് നിങ്ങളുടെ ആരാധനയുടെ പ്രേരണ എന്താണ്? നിങ്ങളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹമാണ്. ഇപ്പോൾ ഇഷ്ഖിന്റെ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ വരെ പറയാറുണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ഖിലാണ് ഞാനുള്ളത്, അവനൊരു വലിയ ആഷിഖാണ്. ആഷിഖ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രേമിക്കുന്നവനാണ് എന്നാണ്. ചിലപ്പോൾ ഒരു മുസ്ലിമിന് കേൾക്കാൻ പോലും സാധിക്കാത്ത വാക്കുകൾ വരെ അള്ളാഹുവിനെ കുറിച്ച് ഇത്തരക്കാർ പ്രയോഗിക്കും. അവർ പറയും, അള്ളാഹു എന്റെ കാമുകനാണ്. നഊദു ബില്ലാ. അപ്പോൾ ഈ അഖീദ, സൂഫി അഖീദ, അത് നഖ്ശബന്ദിയ, ഖാദിരിയ, ചിഷ്തി തരീഖത്തുകൾ, ഈ തരീഖത്തുകളിലെ ശൈഖന്മാർ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ പഠിപ്പിക്കുന്ന അഖീദകളിൽ ഒന്നാണിത്. യഥാർത്ഥത്തിൽ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ, ബുദ്ധിക്ക് യോജിക്കാത്ത അഖീദയിൽപ്പെട്ടതാണിത്. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, ഇസ്ലാം നമുക്ക് എത്തിച്ചു തന്നത് റസൂലുകളാണ്, നബിമാരാണ്. അവരുടെ ഇബാദത്ത് നീ പരിശോധിക്കുക, എങ്ങനെയാണ് അവരെ ഇബാദത്ത് ചെയ്തത്. അവരുടെ ഇബാദത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉലൈഖല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹ. നബിമാർ, ഔലിയാക്കന്മാർ, അവർ നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അവർ ഏത് അവസ്ഥയിലായിരുന്നു? വയർജൂന റഹ്മതഹ, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരായിരുന്നു അവർ. വയഖാഫൂന അദാബഹ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയക്കുന്നവരായിരുന്നു അവർ. ആരെ കുറിച്ച് പറഞ്ഞത്? നബിമാരെ കുറിച്ച്, ഔലിയാക്കന്മാരെ കുറിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വദ്ഊഹു ഖൗഫൻ വതമഅ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. എങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കണം? ഖൗഫൻ, അവനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം. വതമ, നിങ്ങൾ അവന്റെ അരികിലുള്ളത് പ്രതീക്ഷയെ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ ദുആയി പറഞ്ഞു, റബ്ബന വമിനൻ നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ആരുടെ പ്രാർത്ഥനയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബഅസു ഇബാദക. അല്ലാഹുവേ, ജനങ്ങളെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണം. നബിമാർ പഠിപ്പിച്ച ദീനിദാൻ ഒന്നാമത്തെ കാര്യം അതാൻ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനോടുള്ള സ്നേഹം എന്നത് ഇബാദത്തിന്റെ അടിത്തറയിൽ പെട്ടതാണ്. ഇബാദത്തിന് പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സ്നേഹം എന്നത്. എന്നാൽ സ്നേഹം മാത്രമല്ല ഇബാദത്തിന്റെ അടിസ്ഥാനം, മറിച്ച് നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഭയവും പ്രതീക്ഷയും ഇബാദത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൽ നിന്ന് പറയപ്പെട്ടതായി കാണാം, ഇബാദത്ത് ഒരു പക്ഷിയാണ് എങ്കിൽ അതിന്റെ ചിറകുകളാണ് ഭയവും പ്രതീക്ഷയും, അതിന്റെ ഉടലാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ്ബ്, അവനോടുള്ള സ്നേഹം. ഹുബ്ബ് അതിന്റെ അടിസ്ഥാനം, അല്ലാഹുവിനോടുള്ള സ്നേഹം അതിന്റെ അടിത്തറയാണ്. പക്ഷേ ഭയവും പ്രതീക്ഷയും ഇബാദത്തിന് പ്രേരിപ്പിക്കുന്ന, നബിമാരെയും ഔലിയാക്കന്മാരെയും ഇബാദത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതിനെ നിഷേധിക്കുക എന്നത് ഇസ്ലാമിനെ തള്ളി പറയലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഖുർആനിൽ ആ കാര്യം പലയിടത്തും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വയഖാഫൂന അദാബഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ ഭയക്കുന്നവരാണ് നബിമാർ എന്ന് അല്ലാഹു ഖുർആനിൽ പലയിടത്തും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് നമ്മൾ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ അഖീദ, ഈ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നരകം എനിക്കതിനെ പേടിയില്ല, സ്വർഗം എനിക്കത് ആവശ്യമൊന്നുമില്ല, ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, എനിക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്നെ നയിക്കുന്നത് എന്ന ഈ അഖീദ സൂഫികളെ നയിച്ചത് തനിച്ച നിരീശ്വരവാദത്തിലേക്കാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഇമാം അബു ജാഫർ തബറി അദ്ദേഹത്തിലേക്ക് പറയപ്പെട്ട വാക്കുകളിൽ ഒന്നാണ്, മൻ അബദ അല്ലാഹ ബിൽ ഹുബ്ബി വഹ്ദഹു ഫഹുവ സിന്ദീഖ്. ആരെങ്കിലും അള്ളാഹുവിനെ ഞാൻ സ്നേഹം കൊണ്ട് മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു എങ്കിൽ അവൻ സിന്ദീഖാണ്, നിരീശ്വരവാദിയാണ്. ആരെങ്കിലും അള്ളാഹുവിനെ ഞാൻ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയുന്നു എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഫഹുവ സിന്ദീഖ്, നിരീശ്വരവാദിയാണ് അവൻ. വമൻ അബദ അല്ലാഹ ബിൽ ഖൗഫി വഹ്ദഹ ഫഹുവ മിനൽ ഹറൂറിയ. ആരെങ്കിലും അള്ളാഹുവിനെ ഭയം കൊണ്ട് മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ഖവാരിജുകളിൽ പെട്ടവനാണ്. എന്താ ഖവാരിജുകളുടെ വിശ്വാസം? അള്ളാഹു ഒരു തെറ്റും പുറത്തു നൽകൂല, വൻപാപങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഇനി ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഖവാരിജുകൾ. എന്താണ് ആ വിശ്വാസത്തിലേക്ക് അവരെ എത്തിച്ചത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അതിനോടൊപ്പം അവർക്ക് പ്രതീക്ഷ ഉണ്ടായില്ല. ഒരു തിന്മ ചെയ്താൽ, ഒരു ഹറാമു ചെയ്താൽ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുമെന്നാണ് അവർ വിശ്വസിച്ചത്. അവരാണ് ഖവാരിജുകൾ. വമൻ അബദ അല്ലാഹ ബിർറജാഇ വഹ്ദഹ ഫഹുവ മുർജി. ആരെങ്കിലും അള്ളാഹുവിനെ പ്രതീക്ഷ കൊണ്ട് മാത്രം ആരാധിച്ചാൽ അവന് മുർജി ആണ്. മുർജി എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റെയ്താലും കുഴപ്പമില്ല, അല്ലാഹുക്ക് പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വമൻ അബദ അല്ലാഹ ബിൽ ഹുബ്ബി വൽ ഖൗഫി വർറജാഇ ഫഹുവൽ മുവഹ്ഹിദ്. ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും അവനെ ആരാധിച്ചാൽ അവനാണ് മുവഹ്ഹിദ്. നിന്റെ ഹൃദയത്തിൽ ഇത് മൂന്നുണ്ടാകണം. അബു ജാഫർ അത്തബരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെ ഒരു നിരീശ്വരവാദിയായി? സൂഫികൾ അവരുടെ വാക്കുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ പറഞ്ഞത് തെളിയിക്കുന്ന അനേകം വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൽ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ള നഖ്ഷബന്ദിയ തരീഖത്തിലെ പ്രധാന ആളുകളിൽ ഒരാളാണ് അബു യസീദ്. ഷെയ്ഖാണ് വലിയാണെന്ന് പറയപ്പെടുന്ന ആളാണ് അബ്നുൽ ജൗസി റഹിമഹുള്ള. ഇയാളുടെ വാക്കുകളിൽ ഒന്ന് ഇപ്രകാരമാണ് നിവേദനം ചെയ്തത്. അയാൾ പറഞ്ഞു, ലഖദ് വദിത്തു അൻ ഖാമത്തിൽ ഖിയാമ, അന്ത്യനാൾ സംഭവിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. ഹത്താ അൻസിബ ഖൈമതി അലാ ജഹന്നം, എന്തിനാണ്? അന്ത്യനാൾ സംഭവിച്ചാൽ ഞാൻ ഉടനെ പോയി നരകത്തിനു മുകളിൽ എന്റെ കൂടാരം കെട്ടും. പള്ളിയിൽ ഇരിക്കുന്ന കൂടാരം പോലെ തന്നെ നരകത്തിൽ അവിടെ ചെന്ന് ഞാൻ എന്റെ കൂടാരം കെട്ടും. അപ്പോൾ ഒരാൾ ചോദിച്ചു, ലിമദാ കയാബ സൈദ്, എന്തിനാണ് നിങ്ങൾ അവിടെ പോയി കൂടാരം കെട്ടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഅലമു അന്ന ജഹന്നമ ഇദാ റഅത്നി തഖ്മുജ്, നരകം എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിലെ തീയൊക്കെ അണഞ്ഞു പോകും. ദഖവല്ലേ നിരീശ്വരവാദം. ഫഅകൂന റഹ്മതൻ ലിൽ ഖൽഖ്, അതിലൂടെ ഞാൻ സൃഷ്ടികൾക്കെല്ലാം കാരുണ്യമായി മാറും. ഈ അഖീദയാണ് തരീഖത്തിന്റെ കിതാബുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഈ അഖീദയാണ് തരീഖത്തിന്റെ മജ്ലിസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. വലിയമാരെ കുറിച്ച് ഈ അഖീദയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിൽ ചിലർ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അബു യസീദ് എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞത്, അല്ലാഹുമ്മ ഇൻ കാന ഫീ സാബിഖി ഇൽമിക അന്നക തുഅദ്ദിബു അഹദൻ മിൻ ഖൽഖിക ബിന്നാർ, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും നീ നരകം കൊണ്ട് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫഅദ്ദിം ഖിൽഖി, നീ എന്റെ സൃഷ്ടിപ്പ് വലുതാക്കണം, എന്റെ വലുപ്പം വർദ്ധിപ്പിക്കണം. ഹത്താ ലാ തസഅ മഅ ഗൈരി, എന്നെ നരകത്തിലിട്ടാൽ വേറെ ആൾക്കും കയറാൻ പറ്റാത്ത രൂപത്തിൽ എന്റെ ശരീരത്തെ നീ വലുതാക്കണം, ഞാൻ അവർക്ക് വേണ്ടി ഈ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാം. തരീഖത്തിന്റെ കിതാബുകളിൽ അഖീദയാണിത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളിലേക്ക് മനോഹരമായ തലക്കെട്ടുകളിലൂടെ കയറ്റിവിടാൻ ശ്രമിക്കുന്ന അഖീദയാണിത്. ഖുർആൻ എവിടെ ഇതിൽ, ഹദീസ് എവിടെ ഇതിൽ, സലഫുകൾ എവിടെ ഇതിൽ, ഇമാമിങ്ങൾ എവിടെ ഇതിൽ? അവർക്കാർക്കും പരിചയമില്ലാത്ത അഖീദയാണിത്. ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇഷ്ഖിന്റെയും മുഹബ്ബിന്റെ മജ്ലിസേ ഇഷ്ഖ് എന്നാണ് ഇത്തരം സദസ്സിന്റെ പേരെന്നെ. ഇത്തരം സദസ്സുകളിലേക്ക് ജനങ്ങളെ വിളിച്ചു പഠിപ്പിക്കുന്നത് ഈ അഖീദയാണ്. യഥാർത്ഥത്തിൽ ഇവർ സിന്ദീഖുകളാണ്. ദീനിൽ വിശ്വാസമില്ലാത്ത അള്ളാഹുവിന്റെ ദീനിനെ തകിടം മറിക്കുന്ന, ഹലാൽ ഹറാമുകളെ നശിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇവരുടെ ശൈഖന്മാരെ നിങ്ങൾ നോക്കിക്കോളൂ, നിസ്കരിക്കാനുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ പറയും, ഞാൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ നിസ്കരിക്കാത്തത് ഇപ്പോൾ ഞാൻ മക്കയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. ഏത് സുബൈക്കോ അവനെ അടുത്ത് പോയിട്ട്, എല്ലാ ഉസ്താദേ എന്റെ നിസ്കരിക്കാൻ കാണായിരുന്നു, ഞാൻ ഇപ്പൊ മക്കയിൽ നിസ്കരിച്ചിട്ടുള്ളൂ. സുബൈ ഇവിടുത്തെ സമയത്തിലല്ലല്ലോ അവിടെ ഉള്ളത്, പിന്നെ എങ്ങനെ അവൻ സുബൈ അവിടെ പോയി നിസ്കരിക്കുക? ഈ സമയത്ത് ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസമല്ലേ? കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾ ഇത് ചിന്തിക്കണ്ടേ? അതല്ലെങ്കിൽ അവൻ പറയും, എനിക്ക് 40 തടിയുണ്ട്, അതിൽ ബാക്കി 39 തടി നിസ്കരിക്കാൻ, ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന തടി മാത്രം ഒരിക്കലും നിസ്കരിക്കൂല, ഈ ബാക്കി 39 തടി നിസ്കരിച്ചാലും. നോക്കൂ, നിസ്കാരവും ഇബാദത്തുകളും ഇവർ ഏത് രൂപത്തിലാണ് നശിപ്പിച്ചത് എന്ന് നിങ്ങൾ നോക്കുക. അവർ പറഞ്ഞു കൊടുക്കും, ഇതാ ഇതിലൊന്നും കാര്യമില്ല, ഇതൊക്കെ വെറും പൊള്ളയാണ്, സൂഫി അഖീദയിൽ പെട്ടതാണ്. ദീൻ എന്നാൽ ലുബും ഖുശൂറും ഉണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ ഉൾക്കാമ്പാണ്, ഖുശൂർ എന്ന് പറഞ്ഞാൽ പുറന്തോടാൻ. നിങ്ങളൊക്കെ പുറന്തോടിൽ തപ്പുന്നവരാണ്, നിസ്കരിക്കുന്ന നോമ്പെടുക്കുകയും ചെയ്യുന്നവർ. ഞങ്ങൾ ഇതാ ഉൾക്കാമ്പിലേക്ക് ഇറങ്ങിയവരാണ്. ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവന് തോന്നിയതുപോലെ ജീവിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അഖീദ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നാൽ അതുണ്ടാക്കുന്ന അപകടം അവരുടെ ദീനിനെ പൂർണ്ണമായി നശിപ്പിക്കലായിരിക്കും. പക്ഷേ ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇത് നിസ്സാരമായി എടുക്കുകയാണ്. എന്നാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, ഇക്കൂട്ടർ യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളാണ് എന്നതിനോടൊപ്പം അവർ പറയുന്ന വാക്കുകളിൽ പോലും അവർക്ക് സത്യസന്ധത ഉണ്ടാവുകയില്ല. അല്ലെ, നരകം അതിലെ ശിക്ഷ ഞാൻ സഹിച്ചോളാം, അതെനിക്ക് പേടിയില്ല, സ്വർഗം എനിക്ക് വേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ഇത്തരക്കാർ, അവർക്കൊരു ചെറിയ അസുഖം ബാധിച്ചാൽ അവന്റെ അവസ്ഥ നീ കാണണം. ദുനിയാവിലുള്ള ചെറിയ അസുഖം, നരകം എവിടെ കിടക്കുന്നു? ദുനിയാവിലൊരു ചെറിയ അസുഖം അവന് ബാധിച്ചാൽ, പണ്ഡിതന്മാരിൽ ചിലർ ഇത്തരക്കാരുടെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ പറഞ്ഞിട്ടു. അബൂ സുലൈമാൻ അദ്ദാറാനി, സൂഫികൾ വലിയ നേതാവായി പറയുന്ന ആളാണ്. ഇയാൾ പറഞ്ഞിരുന്നു, قد اعطيت من الرضا نصيبا لو القاني في النار لكنت راضيا. അയാൾ പറഞ്ഞിരുന്നു, എനിക്ക് അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനവും തൃപ്തിയുള്ളതാണ്, എന്നെ അവൻ നരകത്തിലിട്ടാൽ വരെ എനിക്കത് തൃപ്തിയാണ്. കേട്ടാൽ എന്താലേ മനോഹരമായ വാക്ക്, അള്ളാഹുവിലുള്ള തൃപ്തി അവന്റെ എന്താ വലുപ്പം. ഇയാൾക്ക് അവസാനം മൂത്രവാർച്ച എന്തൊരു അസുഖം ബാധിച്ചു. അയാൾ പറഞ്ഞു, ഇല്ലം യുആഫിനി വഇല്ല ഖദ് കഫർത്, ഒന്നല്ലെങ്കിൽ അള്ളാഹു എന്റെ ഈ രോഗം മാറ്റി തരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മുസ്ലിമായി ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് കാഫറാവും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എത്ര ഹഖാണ്. ഒമിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ്, ഒരറ്റത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അവനല്ല നന്മയും ലഭിച്ചാൽ അവൻ ഇതിൽ തുടരും, അവൻ എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവൻ ദീനിനെ എല്ലാം ഉപേക്ഷിച്ച് പുറത്തു പോകും. ഈ ഭാവന വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ അല്ലേ, ചില ആളുകൾ ചിലപ്പോ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളതാണ്, ഇതൊക്കെ മായയാണ്, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരുന്നതാണ്. ഒരിക്കൽ ഒരു ദിവസം ബസ്സിൽ കയറിയപ്പോ ഇതേപോലത്തെ ഒരാൾ, അയാൾ ഇസ്ലാം പിന്നെ പരിചയപ്പെടുത്തുക, എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മായയാണ്, ഇതൊക്കെ തോന്നലാണ്, ഇതൊന്നും ശരിക്കില്ല, എല്ലാം അല്ലാഹുവാണ്. ഈ അഖീദ ഇത് പറഞ്ഞു പറഞ്ഞാണ് അവസാനം ഇബ്നു അറബി അയാൾ പറഞ്ഞതായി പറയപ്പെടുന്നു. അയാൾ പറഞ്ഞത്ര ഒരിക്കൽ റൊട്ടി കഴിക്കാൻ പോയിരുന്നപ്പോ അയാൾ പറഞ്ഞു, അക്കല റബ്ബുൻ റബ്ബൻ, റൊട്ടി തിന്നപ്പോ അയാൾ പറഞ്ഞു ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ തിന്നിരിക്കുന്നു. മാദല്ലാ, എന്തു വാക്കാണത്, എത്ര ഗൗരവമുള്ള വാക്കാണത്. കാരണം അവന്റെ വിശ്വാസത്തിൽ റൊട്ടിയും റബ്ബാണ്, അവനും റബ്ബാണ്. അപ്പൊ റൊട്ടിയെ തിന്ന അവൻ ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ തിന്നിരിക്കുന്നു. ഈ തനിച്ച നിരീശ്വരവാദമാണ് തരീഖത്തിന്റെ സൂഫിയത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്തോ മനോഹരമായ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമാണ് എന്നാണ് ജനങ്ങൾ ധരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിനെ വലിച്ചെറിയുന്ന, വിദൂരം വലിച്ചെറിയുന്ന ഭ്രാന്തിന്റെയും അറിവില്ലായ്മയുടെയും വിഡ്ഢിത്തരത്തിന്റെയും മാത്രം മതമാണ് സൂഫിയത്ത് എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. മാത്രമല്ല അതുകൊണ്ടാണ് പണ്ഡിതൻ ഇത്തരം മായയാണ്, മറിമായമാണ് എന്ന് പറയുന്ന ആളുകൾ അല്ലെ, അവന്റെ മുഖത്ത് ഒരു അടി അങ്ങ് കൊടുത്തിട്ട് ഇത് മായയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കോ? അവൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് അതിനൊക്കെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കോ? അല്ലേ, പറയാൻ കേൾക്ക്. ഇതൊക്കെയാണ് ഇപ്പോൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ, വലിയ സാഹിത്യകാരന്മാരെന്ന് പറയപ്പെടുന്നവർ പുസ്തകങ്ങളിൽ വലിയ തിയറിയായി കൊണ്ടുനടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള ഹൈന്ദവരിൽ നിന്ന്, അവരുടെ അദ്വൈത സിദ്ധാന്തത്തിൽ നിന്ന് കടം കൊണ്ട തനിച്ച പുഴച്ച വിശ്വാസങ്ങളാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ അഖീദയെ സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ ജീവൻ നൽകിക്കൊണ്ട്, നിങ്ങളുടെ രക്തവും മാംസവും ബലിയായി നൽകിക്കൊണ്ട് നിങ്ങളുടെ അഖീദയെ നിങ്ങൾ സംരക്ഷിക്കുക. ഈ പറഞ്ഞ വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങളിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഈ ദീനിൽ നിന്ന് വഴിദൂരം അകലേക്ക് പോകുമെന്ന ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ദലാലത്തുകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹദ അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.